ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ഗാന്ധി സ്മൃതിയിൽ രാജ്യം. രാഷ്ട്രപിതാവിന്റെ 154-ാം ജന്മവാർഷിക ദിനം രാജ്യമെമ്പാടും വിപുലമായി ആചരിച്ചു. മധ്യപ്രദേശിൽ 19,260 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജസ്ഥാനിലും വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വ്യോമയാന മേഖലയിലെ വളർച്ച മുന്നിൽ കണ്ടുള്ള വികസനമാണ് കൊച്ചി വിമാനത്താവളത്തിൽ നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏഷ്യൻ ഗെയിംസിന്റെ 9-ാം ദിനവും മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ലോങ് ജമ്പിൽ മലയാളി താരം ആൻസി സോജന് വെള്ളി. ഇന്ത്യയുടെ മെഡൽ നേട്ടം 60. 2023 വൈദ്യശാസ്ത്ര നൊബേൽ കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക്. പുരസ്കാരം mRNA കോവിഡ് വാക്സിനുകളുടെ വികസനത്തിന് വഴിയൊരുക്കിയ ഗവേഷണങ്ങൾക്ക്. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് ഇന്ത്യയെ നയിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 154-ാം ജന്മവാർഷികം സമുചിതമായി ആഘോഷിച്ച രാജ്യം. മഹാത്മാഗാന്ധിയുടെ സമാധിസ്ഥലമായ ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിൽ സർവമത പ്രാർത്ഥന നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ രാവിലെ രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവിന്റെ സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാരായ ഹർദീപ് സിംഗ് പുരി, ഡോ ജിതേന്ദ്രസിംഗ്, മീനാക്ഷി ലേഖി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരും പുഷ്പാർച്ചന നടത്തി. മഹാത്മാഗാന്ധിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും ദർശനങ്ങൾ ലോകത്തിന് പുതിയ വഴിയൊരുക്കിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സന്ദേശത്തിൽ വ്യക്തമാക്കി. മഹാത്മാഗാന്ധിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും തത്വങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തെ നയിച്ചതായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ കാലാതീതമായ പാഠങ്ങൾ പാതയ്ക്ക് വെളിച്ചം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിജയന്തി സന്ദേശത്തിൽ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജന്മനാടായ ഗുജറാത്തിൽ വിവിധ പരിപാടികൾ നടന്നു. അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിലും രാഷ്ട്രപിതാവിന്റെ ജന്മസ്ഥലമായ പോർബന്തറിലെ കീർത്തി മന്ദിറിലും സർവമത പ്രാർത്ഥന സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗുജറാത്ത് സർക്കാർ സംഘടിപ്പിക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് വൈബ്രന്റ് ഡിസ്ട്രിക്ട് പരിപാടിക്കും ഇന്ന് തുടക്കമായി. രാജ്യത്തെ സർക്കാർ ഓഫീസ് പ്രവർത്തനങ്ങളിലെ കാലതാമസം ഒഴിവാക്കലും ശുചീകരണവും ലക്ഷ്യമിട്ടുള്ള പ്രത്യേക പ്രചാരണ പരിപാടി സ്വച്ഛത 3.0 തുടക്കമായി. ഗാന്ധിജയന്തിയോടനുബന്ധിച്ചാണ് പ്രചാരണം. മഹാത്മാഗാന്ധിയുടെ 154-ാം ജന്മവാർഷിക ദിനം ആചരിച്ച് വിവിധ ലോകരാജ്യങ്ങളും. വിദേശത്തെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലുൾപ്പെടെ വിവിധ പരിപാടികൾ നടക്കുകയാണ്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ 120-ാം ജന്മവാർഷിക ദിനവും രാജ്യം ഉചിതമായി ആഘോഷിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യതലസ്ഥാനത്തെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധിസ്ഥലമായ വിജയ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി. രാജസ്ഥാനിലെ ചിറ്റോർഗഡിൽ 7,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. സംസ്ഥാനത്ത് കൂടുതൽ ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ പദ്ധതികളിലൂടെ നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ 19,260 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 11,895 കോടി രൂപയുടെ ഡൽഹി വഡോദര എക്സ്പ്രസ് വേ, 880 കോടി രൂപയുടെ 5 വ്യത്യസ്ത റോഡ് പദ്ധതികൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. മധ്യപ്രദേശ് പോരാളികളുടെ നാടാണെന്നും ഇരട്ട എഞ്ചിൻ വികസനമാണ് ഇവിടെ നടക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മറ്റ് സർക്കാരുകൾ ഒരു വർഷം കൊണ്ട് നടപ്പാക്കുന്ന വികസനം ബിജെപി സർക്കാരിന് ഒരു ദിവസം കൊണ്ട് നടപ്പാക്കാൻ കഴിയും. ഇപ്പോൾ ലോകം മുഴുവൻ ഇന്ത്യയെ വാഴ്ത്തുകയാണെന്നും അടുത്ത 5 വർഷത്തിനുള്ളിൽ ലോകത്തെ ഏറ്റവും മികച്ച 3 സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ മാറുമെന്ന് ഉറപ്പ് നൽകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു.
ആപ് കൽപന കർ സക്തേ കി ഏക് സാൽ മേ കോയി സർക്കാർ ജിത്നെ ലോകാർപ്പണ ഓർ ശിലാന്യാസ് കാ കാം നഹി കർ സക്തി ആജ് ഏക് ദിൻ മേ हमारी सरकार कर सकती है और लोग ताली बजाते थक जाते हैं इतने काम करने का सामर्थ्य रखते हैं. मध्य प्रदेश के करीब 2.25 लाख परिवार आज अपने नए घर में गृह प्रवेश कर रहे हैं. आज कनेक्टिविटी के भी कई प्रोजेक्ट का यहां शुभारंभ हुआ है.
പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനവും ഗ്വാളിയോർ ഷിയോപൂർ ജില്ലകൾക്കായി 1,530 കോടി രൂപയുടെ ജൽജീവൻ മിഷൻ പദ്ധതികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു. രാജ്യത്ത് ആയുഷ്മാൻ ഭവ ക്യാമ്പയിന് കീഴിൽ അവയവദാന പ്രതിജ്ഞയെടുത്തത് 50,000-ൽ അധികം പേർ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ കഴിഞ്ഞ മാസം നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവാണ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവിയയും അവയവദാന സത്യപ്രതിജ്ഞ ചെയ്യാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
രാജ്യത്തെ വ്യോമയാന മേഖലയിൽ 9.7% വളർച്ചാ നിരക്കാണ് പ്രതീക്ഷിക്കുന്നതെന്നും അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസനമാണ് കൊച്ചി വിമാനത്താവളത്തിൽ നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന 7 മെഗാ പദ്ധതികളുടെ പ്രവർത്തന നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് മേൽനോട്ടത്തിൽ സ്ഥാപനങ്ങൾ ലാഭകരമായി നടത്താൻ കഴിയുമെന്നതിന്റെ മികച്ച ഉദാഹരണമാണ് സിയാലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. രണ്ട് ഘട്ടങ്ങളിലായി നടത്തിയ ജാതി അധിഷ്ഠിത സർവേയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് ബീഹാർ സർക്കാർ. 101 പേജുള്ള റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി വിവേക് കുമാർ സിംഗാണ് പ്രസിദ്ധപ്പെടുത്തിയത്. 13 കോടി ജനസംഖ്യയുള്ള ബീഹാറിൽ 36.01% പേർ അതീവ പിന്നോക്ക ജാതി വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണെന്ന് സർവേ കണ്ടെത്തി. പിന്നാക്ക ജാതിക്കാർ 27.12%, പട്ടികജാതിക്കാർ 19.65%, പൊതുവിഭാഗം 15.52%, പട്ടികവർഗ്ഗക്കാർ 1.68% എന്നിങ്ങനെയാണ് ബീഹാറിൽ ഉള്ളതെന്നും സർവേ വ്യക്തമാക്കി. വൈദ്യശാസ്ത്രത്തിനുള്ള ഈ വർഷത്തെ നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചു. പ്രൊഫസർ കാറ്റ്ലിൻ ഗാരിക്കോ, പ്രൊഫസർ ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്കാണ് നൊബേൽ. വിശദാംശങ്ങളിലേക്ക്.
MRNA കോവിഡ് വാക്സിനുകളുടെ വികസനത്തിന് അടിത്തറയൊരുക്കിയ ഗവേഷണങ്ങളാണ് പ്രൊഫസർ കാറ്റലിൻ കാരിക്കോയെയും പ്രൊഫസർ ഡ്രൂ വൈസ്മാനെയും ഈ വർഷത്തെ വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരാക്കിയത്. അമേരിക്കയിലെ പെൻസിൽവാനിയ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് ഇരുവരും. വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടുന്ന 13-ാമത് വനിതയാണ് കാറ്റലിൻ കാരിക്കോ. വാക്സിൻ വികസനത്തിന്റെ വേഗം വർദ്ധിപ്പിക്കാൻ ഇവരുടെ ഗവേഷണങ്ങൾ നിർണായകമായതായി നൊബേൽ കമ്മിറ്റി സ്റ്റോക്ക്ഹോമിൽ പ്രസ്താവിച്ചു. കോവിഡിന് മുമ്പ് പരീക്ഷണഘട്ടത്തിലായിരുന്ന MRNA സാങ്കേതിക വിദ്യ മഹാമാരിക്കാലത്ത് ദശലക്ഷക്കണക്കിന് പേർക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് ലഭിക്കാൻ സഹായകമായി. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ ചികിത്സയ്ക്ക് MRNA സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ഗവേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. പരമ്പരാഗത വാക്സിനുകളിൽ നിർവീര്യമാക്കിയ വൈറസുകളോ പ്രോട്ടീൻ ഭാഗങ്ങളോ ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ MRNA സാങ്കേതിക വിദ്യ അധിഷ്ഠിത വാക്സിനുകളിൽ ജനിതക തന്മാത്രകളാണ് ഉപയോഗിക്കുന്നത്. മൊഡേണ, ഫൈസർ, ബയോ എൻടെക് തുടങ്ങിയ കമ്പനികളുടെ വാക്സിനുകൾ MRNA സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ദേശീയ അന്വേഷണ ഏജൻസിയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിലുള്ള IS ഭീകരൻ ഷാനവാസിനെ ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ അറസ്റ്റ് ചെയ്തു. ദക്ഷിണ ഡൽഹിയിലെ ജയ്പൂരിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളോടൊപ്പം മറ്റ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള സംഘടനകളുടെ രേഖകളും മറ്റ് വസ്തുക്കളും ഇവരിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്. ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സ്മരണികകളുടെ ഈ ലേലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ലേലം ഈ മാസം 31 വരെ തുടരും. ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന പണം ഗംഗാനദി പുനരുജ്ജീവിക്കാനുള്ള നമാമി ഗംഗെ പദ്ധതിക്ക് സംഭാവനയായി നൽകും. ചൈനയിലെ ഹാങ്ഷുവിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന്റെ 9-ാം ദിനവും മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഇന്ന് ഇതുവരെ 3 വെള്ളിയും 4 വെങ്കലവുമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. വനിതകളുടെ ലോങ് ജമ്പിൽ മലയാളി താരം ആൻസി സോജൻ വെള്ളി നേടി. 6.56 മീറ്റർ താണ്ടി കരിയറിലെ മികച്ച പ്രകടനത്തോടെയാണ് ആൻസിയുടെ മെഡൽ നേട്ടം. വനിതകളുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ ഇന്ത്യ ഇരട്ട മെഡൽ സ്വന്തമാക്കി. ഇന്ത്യയ്ക്കായി പാറുൽ ചൌധരി വെള്ളിയും പ്രീതി ലാംബ വെങ്കലവും നേടി. മിക്സഡ് 4x400 മീറ്റർ റിലേയിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീം പിന്നീട് ശ്രീലങ്കയെ അയോഗ്യരാക്കിയതോടെ വെള്ളി സ്വന്തമാക്കുകയായിരുന്നു. വനിതാ പുരുഷ സ്പീഡ് സ്കേറ്റിംഗ് റിലേ ടീമുകൾ, ടേബിൾ ടെന്നീസിൽ വനിതകളുടെ ഡബിൾസ് ടൂർണമെന്റ് എന്നിവയിലാണ് ഇന്ത്യയുടെ മറ്റു വെങ്കല നേട്ടങ്ങൾ. ഇതോടെ 13 സ്വർണവും 23 വെള്ളിയും 24 വെങ്കലവുമടക്കം 60 മെഡലുകൾ നേടി ഇന്ത്യ 4-ാം സ്ഥാനത്ത് തുടരുകയാണ്. വനിതകളുടെ കബഡിയിൽ ചൈനീസ് തായ്പേയുമായി നടന്ന മത്സരത്തിൽ ഇന്ത്യ സമനില നേടി. ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗ്, സെയിലിംഗ്, ടെന്നീസ്, വുഷു എന്നീ ഇനങ്ങളിൽ മെഡൽ നേടിയ 24 താരങ്ങളെ കേന്ദ്ര കായികമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ന്യൂഡൽഹിയിൽ അനുമോദിച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത്. ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഷ്ട്രപിതാവിന്റെ 154-ാം ജന്മവാർഷിക ദിനം രാജ്യമെമ്പാടും വിപുലമായി ആചരിച്ചു. മധ്യപ്രദേശിൽ 19,260 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജസ്ഥാനിലും വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വ്യോമയാന മേഖലയിലെ വളർച്ച മുന്നിൽ കണ്ടുള്ള വികസനമാണ് കൊച്ചി വിമാനത്താവളത്തിൽ നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏഷ്യൻ ഗെയിംസിന്റെ 9-ാം ദിനവും മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ലോങ് ജംപിൽ മലയാളി താരം ആൻസി സോജന വെള്ളി. ഇന്ത്യയുടെ മെഡൽ നേട്ടം 60. 2023 വൈദ്യശാസ്ത്ര നോബേൽ കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക്. പുരസ്കാരം എംആർഎൻഎ കോവിഡ് വാക്സിനുകളുടെ വികസനത്തിന് വഴിയൊരുക്കിയ ഗവേഷണങ്ങൾക്ക്.